2022 ഫെബ്രുവരി 12 ശനിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. മൃഗസംരക്ഷണം സാധ്യതയറിഞ്ഞ് മുന്നേറാം. വെറ്റിനറി സർവകലാശാല മുൻ ഡയറക്ടർ ഡോക്ടർ ടി പി സേതുമാധവൻ എഴുതുന്നു. രാജ്യത്ത് കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് ഏറെ സംഭാവന ചെയ്യുന്നത് മൃഗസംരക്ഷണ, ക്ഷീരവികസന, ഫിഷറീസ് മേഖലകളാണെന്ന് 2021-22 ഇക്കണോമിക് സർവേ വ്യക്തമാക്കുന്നു. രാജ്യത്ത് മൊത്തം കാർഷിക വരുമാനത്തിന്റെ 15% ഇതിലൂടെയാണ്. കാർഷിക മേഖലയിൽ നിന്നും 18.2% വരുമാനം ലഭിക്കുമ്പോൾ 30%-ലേറെ മൃഗസംരക്ഷണ മേഖലയിൽ നിന്നാണ്. കേരളത്തിലെ സാധ്യതകൾ. കോവിഡാനന്തരം കേരളത്തിലേറെ സാധ്യതകളുള്ള മേഖലയാണ് മൃഗസംരക്ഷണം. പാൽ, മുട്ട, ഇറച്ചി ഇവയുടെ ഉത്പന്നങ്ങൾ, നേരിട്ട് കഴിക്കാവുന്നതും പാചകം ചെയ്യാവുന്നതുമായ ഭക്ഷ്യോത്പന്നങ്ങൾ എന്നിവയുടെ ഉപഭോഗത്തിൽ കേരളം മുന്നിലാണ്. പ്രതിവർഷം 26,000 കോടിയോളം രൂപയുടെ ഉത്പന്നങ്ങളാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര വിപണിയിൽ നിന്നും കേരളത്തിലെത്തുന്നത്. കേരളത്തിലെ ഉത്പാദനവും ലഭ്യതയും തമ്മിലുള്ള വൻ അന്തരമാണ് ഇതിലൂടെ നികത്തപ്പെടുന്നത്. കേരളത്തിലാവശ്യമായ പാലിന്റെ 75% ഉത്പാദിപ്പിക്കുന്നു. കോഴിയിറച്ചിയുടെ 30% കോഴിമുട്ടയിൽ 85%-ലേറെയും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് എത്തുന്നത്. കോഴിയിറച്ചി ഒഴികെയുള്ള ഇറച്ചിയിൽ 60%-ലേറെയും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നു. നേരിട്ട് കഴിക്കാവുന്നതും പാചകം ചെയ്യാവുന്നതുമായ ഭക്ഷ്യോത്പന്നങ്ങൾ 75% ശീതീകരിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലെത്തിച്ചുവരുന്നു. കാലിത്തീറ്റ, കോഴിത്തീറ്റ, വൈക്കോൽ, ഇറച്ചിക്കോഴി കുഞ്ഞുങ്ങൾ, വെറ്റിനറി മരുന്നുകൾ, വൈറ്റമിൻ സപ്ലിമെന്റുകൾ, ന്യൂട്രാസ്യൂട്ടിക്കൽസ്, കാലിത്തീറ്റയ്ക്കും കോഴിത്തീറ്റയ്ക്കും ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ തുടങ്ങിയവയും വർദ്ധിച്ച ആവശ്യകത കണക്കിലെടുത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരള വിപണിയിൽ എത്തുന്നു. എന്തിനേറെ 1,200 കോടി രൂപയുടെ റെഡി ടു ഈറ്റ് ജന്തുജന്യ ഉത്പന്നങ്ങളാണ് പ്രതിവർഷം കേരളത്തിലെത്തുന്നത്. സുസ്ഥിര പദ്ധതികൾ ആവശ്യം. വരാനിരിക്കുന്ന കേരള ബജറ്റിൽ കേരളത്തിലെ പ്രത്യേക ഉപഭോഗ തൊഴിൽ സാധ്യതകൾ വിലയിരുത്തി മൃഗസംരക്ഷണ, ക്ഷീരവികസന മേഖലയ്ക്കിണങ്ങിയ സുസ്ഥിര പദ്ധതികൾ ആവിഷ്കരിച്ചാൽ പ്രതിവർഷം കേരളത്തിൽ നിന്ന് പുറത്തുപോകുന്ന 26,000 കോടി രൂപയുടെ ഒഴുക്ക് തടയാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും. ഇതിനായി മൃഗസംരക്ഷണ മേഖലയിലെ സമീപനത്തിന് മാറ്റം വരുത്തണം. വ്യക്തമായ സ്ഥിതിവിവര കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കൾ, വനിതകൾ, കർഷകർ, സംരംഭകർ എന്നിവർക്കിണങ്ങിയ പദ്ധതികൾ പ്രഖ്യാപിക്കണം. മിഷൻ മോഡിലുള്ള പ്രവർത്തനം. യഥേഷ്ടം കേന്ദ്ര പദ്ധതികളുണ്ട്. ഇവ കൂടുതലായി കേരളത്തിന് ലഭിക്കാൻ മിഷൻ മോഡിലുള്ള പ്രവർത്തനം വേണം. മൃഗസംരക്ഷണ മേഖലയിൽ FPO മോഡിൽ ഉത്പാദക ക്ലസ്റ്ററുകൾ ഉത്പന്നങ്ങൾക്കനുസരിച്ച് സംഘടിപ്പിക്കണം. ഡയറി, ആട്, പന്നി, ഇറച്ചിക്കോഴി, മുട്ടക്കോഴി, ഇറച്ചി ഉത്പാദനം തുടങ്ങി വിവിധ ക്ലസ്റ്ററുകളാകാം. ഉത്പാദക ക്ലസ്റ്ററുകൾക്ക് FPO വഴി 50% വരെ ധനസഹായം ലഭിക്കും. ഉത്പാദനം, സംസ്കരണം, വിപണനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകണം. സംരംഭകത്വത്തിന് മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നിവയിൽ കേരളത്തിൽ സാധ്യതകൾ ഏറെയുണ്ട്. അനിമൽ ഹസ്ബൻഡറി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിലൂടെ വായ്പയിൽ 3% പലിശയിളവ് ലഭിക്കും. ഭക്ഷ്യസംസ്കരണ മേഖലയിൽ കേരളം ഏറെ പിറകിലാണ്. 33-50% വരെ സബ്സിഡി ലഭിക്കുന്ന കേന്ദ്ര ഭക്ഷ്യസംസ്കരണ മന്ത്രാലയത്തിന്റെ കോൾഡ് ചെയിൻ പ്രോജക്റ്റിലൂടെ ഭക്ഷ്യസംസ്കരണം, ബ്രാൻഡിംഗ്, വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കാം. രാഷ്ട്രീയ ഗോകുൽ മിഷൻ, ദേശീയ കന്നുകാലി മിഷൻ, ദേശീയ ജന്തുരോഗ നിവാരണ പദ്ധതി, ഗവേഷണം, ഉന്നത പഠനം എന്നിവയിലൂടെയും കേരളത്തിന് കൂടുതൽ കേന്ദ്ര സഹായം തേടാം. കേന്ദ്ര പദ്ധതിയിലൂടെ ധനസഹായത്തിന് വിശദമായ പദ്ധതി റിപ്പോർട്ട് ആവശ്യമാണ്. ഇതിനായി പ്രോജക്ട് മാനേജ്മെന്റ് ഏജൻസി രൂപീകരിക്കണം. ഇന്ന് ഭക്ഷ്യ റീറ്റെയിൽ, ഓൺലൈൻ ഫുഡ് റീറ്റെയിൽ എന്നിവയിൽ മൃഗസംരക്ഷണ മേഖലയ്ക്ക് സാധ്യതയുണ്ട്. പുതിയ ഡെലിവറി മോഡലുകൾ രൂപീകരിക്കണം. സ്റ്റാർട്ടപ്പുകൾ ഈ രംഗത്ത് കൂടുതലായി ആരംഭിക്കാം. കേന്ദ്ര പദ്ധതികൾ, കിസാൻ ക്രെഡിറ്റ് കാർഡ്, നബാർഡിന്റെ FPO സഹായം, ദേശസാൽകൃത സഹകരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം എന്നിവയിലൂടെ പ്രതിവർഷം മൃഗസംരക്ഷണ മേഖലയിൽ 3,000 കോടി മുടക്കുമുതൽ എന്ന തോതിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണം. ഇതിൽ 1,000 കോടി കേന്ദ്ര പദ്ധതികളും 2,000 കോടി വായ്പയും ആയിരിക്കണം. 400 കോടിയോളം രൂപ വികേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെ വകയിരുത്താം. സമ്മിശ്ര സംയോജിത പദ്ധതികളും കേരളത്തിന് ആവശ്യമാണ്.